الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أشهد أن لا إله إلا الله وأشهد أن محمد رسول الله أعوذ بالله السميع العليم من الشيطان الرجيم كذب آل فرعون والذين من قبلهم كذبوا بآياتنا فأخذهم الله بذنوبهم والله شديد العقاب كل الذين كفروا ستغلبون وتحشرون إلى جهنم وبئس المهاد. صدق الله العظيم. ആദരണീയരായ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ പരിശുദ്ധ റമദാൻ മാസത്തിലെ അനുഗ്രഹീതമായ ദിനങ്ങളിലാണ് നമ്മളുള്ളത്. മാത്രമല്ല, നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരട്ട സന്തോഷമുണ്ട്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂറത്തും ഏറ്റവും വലിയ ഒരു സൂറത്തും പഠിച്ചതിന് ശേഷം, സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുൽ ബക്കറയും പഠിച്ചതിന് ശേഷം സൂറത്ത് ആലി ഇംറാനിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ ഈ പഠനങ്ങളും ഖുർആനുമായുള്ള ഈ ബന്ധവും കബൂലാക്കുമാറാകട്ടെ. 11 ആയത്തുകളാണ്, അല്ല 10 ആയത്തുകളാണ് ഇതിനു മുമ്പ് എടുത്തത്. 11 ആയത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പാരായണം ചെയ്തത്. 10 ആയത്തിൽ നമ്മൾ മനസ്സിലാക്കി, ഇന്നല്ലദീന കഫറു ലൻ തുഗ്നിയ അൻഹും അംവാലുഹും വലാ ഔലാദുഹും മിനല്ലാഹി ശൈആ വ ഉലൈകഹും വഖൂദുന്നാർ. തീർച്ചയായും സത്യനിഷേധികൾക്ക് അവരുടെ സമ്പത്തുകളും അവരുടെ സന്താനങ്ങളും അവർക്ക് ഉപകരിക്കുകയില്ല, അള്ളാഹുവിൽ നിന്ന് അവരെ രക്ഷിക്കുകയില്ല. മാത്രമല്ല, അവര് നാളെ നരകത്തിന്റെ പിറകായി. നിങ്ങളെ ഭൗതിക താല്പര്യത്തിന്റെ പേരിലാണല്ലോ അള്ളാഹുവിന്റെ ഈ ദീനിനെ തിരസ്കരിക്കുന്നത്. സമ്പത്തിലും സന്താനങ്ങളിലും പെരുമ നടിക്കുന്നതിനു വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ ഈ സമ്പത്തും സന്താനങ്ങളും യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഉപകരിക്കില്ല. ഇവിടെ തന്നെ ഉപകരിക്കില്ല, നാളെ അവർ നരകത്തിന്റെ പിറകായിരിക്കും. ഭൗതിക താല്പര്യത്തിന് വേണ്ടി അള്ളാഹുവിന്റെ ദീനിനെ തിരസ്കരിച്ച ആളുകൾക്ക് യഥാർത്ഥത്തിൽ ഒരു നേട്ടവും നേടാൻ കഴിയുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഭൗതിക താല്പര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ സത്യനിഷേധത്തിന്റെ ഒരു അടിസ്ഥാനം. തങ്ങളുടെ ദുനിയാ താല്പര്യങ്ങൾ. അപ്പൊ അതിന് ചില ഉദാഹരണങ്ങളാണ്, ഒന്ന് രണ്ട് ഉദാഹരണങ്ങളാണ് അവർക്കൊക്കെ അറിയുന്ന, യൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും മുശ്രിക്കുകൾക്കൊക്കെ ബോധ്യപ്പെടുന്ന ചില ഉദാഹരണങ്ങളാണ് വിശുദ്ധ ഖുർആൻ അടുത്ത ആയത്തുകളിൽ വിശദീകരിക്കുന്നത്. كذب آل فرعون والذين من قبلهم كذبوا بآياتنا فأخذهم الله بذنوبهم والله شديد العقاب. كذب آل فرعون فرعون ده كذب آل فرعون ഫിറഔൻ സന്തതികൾ, അല്ലെങ്കിൽ ഫിറഔന്റെ ആളുകൾ,
ആ സേവകങ്ങളെ സൗണ്ട് കേൾക്കുന്നില്ല
പോലെ. ആല് ഫിറഔൻ, ഫിറഔന്റെ ആൾക്കാരുടെ സമ്പ്രദായം പോലെ, ഗതി പോലെ, അവരുടെ ഒരവസ്ഥ പോലെ. വല്ലദീന മിൻ ഖബ്ലിഹിം, വല്ലദീന ഏതൊരുവരുടെയും, മിൻ ഖബ്ലിഹിം അവർക്കും മുമ്പുള്ള ഏതൊരുവരുടെയും അവസ്ഥ പോലെ, ഗതി പോലെ, സമ്പ്രദായം പോലെ. കദ്ദബു, അവർ കളവാക്കി, അവർ വ്യാജമാക്കി. ബി ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ, നമ്മുടെ ആയാത്തുകളെ, നമ്മുടെ സൂക്തങ്ങളെ, നമ്മുടെ ലക്ഷ്യങ്ങളെ. ഫഅഖദഹുമുല്ലാഹു, അപ്പോൾ അല്ലെങ്കിൽ അതിനാൽ അല്ലാഹു അവരെ പിടിച്ചു. ബിദുനൂബിഹിം, അവരുടെ പാപങ്ങൾ നിമിത്തം. വല്ലാഹു, അല്ലാഹു ആകട്ടെ, ശദീദുൽ ഇഖാബ്, ശദീദുൻ കഠിനമായവനാണ്. അൽ ഇഖാബ്, പ്രതികാര നടപടി, ശിക്ഷാ നടപടി. കദബി ആലി ഫിറൌന, ഫിറൌന്റെ ആൾക്കാരുടെ ഗതി പോലെ, സമ്പ്രദായം പോലെ, അവസ്ഥ പോലെ. ഫിറൌന്റെ ആളുകൾ, ആലി ഫിറൌൻ എന്ന് പറഞ്ഞാല് ഫിറൌന്റെ ആധിപത്യത്തെ അംഗീകരിച്ച ആളുകൾ, ഫിറൌന്റെ ആധിപത്യത്തിന്റെ കീഴിൽ അതിനെ അംഗീകരിച്ചുകൊണ്ട് ഫിറൌന്റെ വ്യവസ്ഥിതിയെ സ്വീകരിച്ച അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ അവരൊക്കെ ഉൾക്കൊള്ളുന്നില്ല. കുടുംബക്കാരെന്ന അർത്ഥത്തിലല്ല, ഫിറൌന്റെ ആളുകൾ, അദ്ദേഹത്തിന്റെ ആധിപത്യത്തെ, പരമാധികാരത്തെ അംഗീകരിച്ച് കഴിയുന്ന ആളുകൾ, അവരുടെ സമ്പ്രദായം, അവരുടെ ഗതി പോലെയാണ്. എന്താ അവരുടെ അവസ്ഥ? ഫിറൌൻ വലിയ ആളായിരുന്നു, വലിയ സൈന്യത്തിന്റെ, വലിയ ആധിപത്യത്തിന്റെ, കരുത്തിന്റെ, ശക്തിയുടെ പ്രതീകമായിരുന്നു ഫിറൌൻ. അന റബ്ബുക്കുമുല്ല അവലാന്ന് ഗർവ് നടിച്ച ആളായിരുന്നു. യാഹാമാൻ ഇബില്ലി സെറുഹൻ ലവല്ലി അത്തലോ ഇലാഹിംസ, നീ ഒരു വലിയ സൗദം പണി ഹമാനെ, അതിന്റെ മുകളിൽ കയറി മൂസയുടെ റബ്ബിനെ എത്തി നോക്കട്ടെ എന്ന് ഗർവ് നടിച്ച ആൾ, വലിയ സൈന്യത്തിന്റെ പിൻബലമുള്ള ആൾ. അതേപോലെ ഫിറൌൻ മാത്രമല്ല, വല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ള ആളുകളുടെ ഒക്കെ അവസ്ഥ. ഇവരെന്തായിരുന്നു? കദ്ദബു, അവര് കളവാക്കി, വ്യാജമാക്കി. ബി ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ, നമ്മുടെ ലക്ഷ്യങ്ങളെ, നമ്മുടെ വചനങ്ങളെ ഒക്കെ അതിനെ കളവാക്കി അവർ. അപ്പൊ ആ വലിയ ആളുകൾ അള്ളാഹു താല ഫഅഖദഹുമുല്ലാഹു ബിദുനൂബിഹിം, അവരുടെ പാപം നിമിത്തം അള്ളാഹു താല അവരെ പിടികൂടി. നമുക്കറിയാം ഫിറൌൻ അവസാനം ചെങ്കടലിൽ മുങ്ങി മരിക്കുകയാണ്. മൂസാ നബിയെയും സംഘത്തെയും വിഴുങ്ങാൻ പാകത്തിലുള്ള വലിയ സൈന്യവുമായി വന്ന ആളാണ്. പക്ഷേ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താലും നിയമത്തിനാലും മൂസാ നബിയും സംഘവും വിജയിക്കുകയും അപ്പുറം കടക്കുകയും ഫിറൌനും കൂട്ടരും ചെങ്കടലിൽ മുങ്ങി മരിക്കുകയും ചെയ്തു. അപ്പൊ ഇവിടെ അള്ളാഹു താല ഫിറൌനെ മാത്രമല്ല, അതിന് മുമ്പുള്ള ആളുകൾ, ആദ്യ സമൂഹ ഗോത്രങ്ങള്, ലൂത്തിന്റെ ജനത, അങ്ങനെ ഒരുപാട് ആളുകൾ, വലിയ വലിയ ആധിപത്യവും സമ്പത്തും വലിയ ഗർവമൊക്കെ നടിച്ച് ഭൂമിയിൽ അഹങ്കരിച്ച് നടന്ന ആളുകളാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ, അള്ളാഹുവിനെ വ്യാജമാക്കുകയും അവന്റെ ദൃഷ്ടാന്തങ്ങളെ വ്യാജമാക്കുകയും ചെയ്തപ്പോൾ അള്ളാഹു താല അവരെ പിടികൂടി. ദംബ് ജമ്മാണ് ദുനൂബ്, അതേപോലെ ആ പാപം, പാപങ്ങൾ, ആ പാപം നിമിത്തമാണ് അള്ളാഹു താല അവരെ പിടികൂടിയത്. വല്ലാഹു, അള്ളാഹു ശദീദുൽ ഇഖാബ്, അള്ളാഹു താല കഠിനമായി പ്രതികാരം ചെയ്യുന്നവന, അല്ലെ ശിക്ഷിക്കുന്നവനാണ് എന്നതാണ്. ഇഖാബ് എന്ന് പറഞ്ഞാല് നേരത്തെ നടന്ന ഒരു സംഗതിയുടെ പര്യവസാനം എന്ന അർത്ഥത്തിലാണ് ഇഖാബ് എന്ന പദം പ്രയോഗിക്കാറ്. തങ്ങൾ ചെയ്തു കൂട്ടിയതിന്റെ പര്യവസാനം, ആ പര്യവസാനം ഗൗരവത്തോടുകൂടി കൈകാര്യം ചെയ്യുന്നവനാകുന്നു അള്ളാഹു എന്നാണ് അവൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ പരലോകത്ത് മാത്രമല്ല, ഇഹലോകത്തും അള്ളാഹുവിന്റെ ശിക്ഷ എത്തുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ശക്തി, ഈ സമ്പത്ത്, ഈ സന്താനങ്ങൾ, ഇതുകൊണ്ടൊന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ല എന്ന നല്ല ഉദാഹരണമാണ് ഫിറൌന്റെ ഉദാഹരണം, അതിനു മുമ്പുള്ള ചില ജനതയുടെ ഉദാഹരണം എന്ന് അള്ളാഹു താല ഇവിടെ ബോധ്യപ്പെടുത്തുകയാണ്. ഇപ്പൊ പത്താമത്തെ ആയത്തിൽ പറഞ്ഞ യഥാ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് യഥാർത്ഥത്തിൽ ഒരു ഗുണവും ചെയ്യില്ല എന്ന് പറഞ്ഞ, അവരുടെ സമ്പത്ത് സന്താനങ്ങളും അവർക്ക് ഉപകരിക്കില്ല എന്ന് പറഞ്ഞല്ലോ, ആ കാര്യത്തിന് നല്ല ഒരു ഉദാഹരണമായിട്ടാണ് ഫിറൌന്റെ ഉദാഹരണം. വലിയ അധികാരമുണ്ടായ ആളാണ്, പക്ഷെ ദുനിയാവിൽ പോലും അള്ളാഹുവിന്റെ ശിക്ഷ പിടികൂടിയപ്പോൾ രക്ഷപ്പെടാൻ ഒരു വഴിയും അവർക്ക് യഥാർത്ഥത്തിൽ ഉണ്ടായില്ല എന്നാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് എന്ന് കാണാൻ സാധിക്കും. ഇതേപോലെ അടുത്ത ആയത്തിലും മറ്റൊരു ഉദാഹരണമാണ് ഖുർആൻ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് കുൽ പറയുക, ലില്ലദീന കഫറു നിഷേധിച്ചവരോട് പറയുക, സത്തോലബൂന വത്തുഹ്ഷറൂന സത്തോലബൂൻ, തീർച്ചയായും സത്തോലബൂന നിങ്ങൾ അതിജയിക്കപ്പെടും, നിങ്ങൾ പരാജയപ്പെടും, നിങ്ങൾ വഴിയെ നിങ്ങൾ ജയിക്കപ്പെടും എന്ന് പറഞ്ഞാൽ പരാജയപ്പെടും, നിങ്ങളെ പരാജയപ്പെടുത്തുമെന്ന്, നിങ്ങളെ പരാജയപ്പെടുത്തും. വത്തുഹ്ഷറൂന നിങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടും, അല്ലെങ്കിൽ നിങ്ങളെ ശേഖരിക്കും, ഇലാ ജഹന്നമ നരകത്തിലേക്ക്. വബിഇസൽ മിഹാദ് അത് ഏറ്റവും ചീത്ത സങ്കേതമാണ്. അതുകൊണ്ട് കുൽ പറയുക, ലില്ലദീന കഫറു ഈ നിഷേധിക്കൂട്ടങ്ങളോട് പറയുക, സത്തൂലബൂൻ തീർച്ചയായും ചെറുമ്പ പിന്നീട് ഉണ്ടാവും എന്ന അർത്ഥത്തിലാണ് ആ പ്രയോഗം വരിക. സത്തൂലബൂന നിങ്ങൾ ജയിക്കപ്പെടും എന്ന് പറഞ്ഞാൽ പെടുന്ന് പറയുമ്പോ നിങ്ങൾ നിങ്ങളെ പരാജയപ്പെടുത്തും എന്നർത്ഥം. സത്തൂലബൂന നിങ്ങൾ ജയിക്കുന്നല്ല, നിങ്ങൾ ജയിക്കപ്പെടും എന്ന് പറഞ്ഞാൽ നിങ്ങളെ പരാജയപ്പെടുത്തും. വത്തുഹ്ഷറൂന നിങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടും, ഇലാ ജഹന്നമ നരകത്തിൽ, വബിഇസൽ മിഹാദ് അതേറ്റവും ചീത്ത സങ്കേതമാണ്, അതേറ്റവും മോശമായൊരു സങ്കേതം. അപ്പൊ അതുകൊണ്ട് ഈ ഫിറൗന്റെ ആളുകളെ പോലെ ഈ നിഷേധികളോട് പറയുക, അള്ളാഹുവിന്റെ ആയാത്തുകളെ നിഷേധിക്കുകയും അവനെ തള്ളിക്കളയുകയും ചെയ്താൽ നിങ്ങൾ പരാജയപ്പെടും, നിങ്ങളെ തോൽപ്പിക്കും, മാത്രമല്ല നിങ്ങളെ നാളെ പരലോകത്ത് നരകത്തിൽ നിങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. ആ നരകം അത്ര സുഖമുള്ള ഒരു സ്ഥലമൊന്നുമല്ല. ഫബിഇസൽ മിഹാദ് ഏറ്റവും ചീത്ത സങ്കേതമാണ്, ഏറ്റവും മോശമായൊരിടമാണ്, കഠിന ചൂടാണ് നരകത്തിന്റെ ചൂട്. ആ നരകത്തിൽ അവർ ശാശ്വതരായിരിക്കും. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഒരു സുഖവും ആ നരകത്തിൽ കിട്ടില്ല. അതുകൊണ്ട് നല്ലൊരു വലിയ ഒരു പ്രഖ്യാപനം തന്നെ ഇവിടെ നടത്താൻ അള്ളാഹു പ്രവാചകനോട് ആവശ്യപ്പെടുക. ഒരു വലിയ പ്രവചനം വേണമെങ്കിൽ, അല്ലെങ്കിൽ വലിയൊരു പ്രതീക്ഷയുടെ പ്രഖ്യാപനം, നിങ്ങൾ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി എല്ലാ അർത്ഥത്തിലും പൊപ്പുകുട്ടിക്കൊണ്ടിരിക്കുന്ന ഈ സംഘത്തോട് പറയാണ്, സത്തോലബൂൻ നിങ്ങൾ പരാജയപ്പെടും, നിങ്ങളെ തോൽപ്പിക്കും, നിങ്ങൾ നിങ്ങളെ അതിജീവിക്കപ്പെടും. വത്തുഹ്ഷറൂനൈല ജഹന്നമ ആ നരകത്തിൽ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. ഫബിഇസൽ മിഹാദ് അത് ഏറ്റവും ചീത്ത സങ്കേതമാണ്. തുടർന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത്, കദകാന ലക്കും മാ യത്തും ഫീ ഫിഅതൈനിൽ തകതാ ഫിഅതും തുഖാതിലു ഫീ സബീലില്ലാ വഉഖറാ കാഫിറത്തു യറൗനഹും മിസ്ലൈഹിം റഅ്യൽ ഗൈൻ വല്ലാഹു യുഅയ്യിദു ബിനസ്രിഹി മൻ യശാ ഇന്ന ഫീ ദാലിക ലഇബ്രത്തുൽ ഉലിൽ അബ്സാർ. ഈ രാവിലെ ക്ലാസ് എടുക്കുമ്പോ ചിലർ ഉറങ്ങുന്നുണ്ടെന്നൊക്കെ എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ഉറക്കം വരാതിരിക്കാൻ ഞാൻ ഓതുന്നതിന്റെ കൂട്ടത്തിൽ ഓന്ന് ഉറക്കം ഓതിയാ മതി. എല്ലാ കഥക്കാല ലക്കും മായത്തും ഫീ ഫിഅതൈനിൽ തകതാ ഫിഅതും തുഖാതിലു ഫീ സബീലില്ലാ വഉഖറാ കാഫിറത്തു യറൗനഹും മിസ്ലൈഹിം റഅ്യൽ ഗൈൻ വല്ലാഹു യുഅയ്യിദു ബിനസ്രിഹി മൻ യശാ ഇന്ന ഫീ ദാലിക ലഇബ്രത്തൽ ലഉലിൽ അബ്സാർ. കദകാന ലക്കും ആയത്തും ഫീ ഫിഅതൈനിൽ തകതാ ഫിഅതും തുഖാതിലു ഫീ സബീലില്ലാ. കദകാന ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ പറയാം, കദകാന ഉണ്ടായിട്ടുണ്ട്, തീർച്ചയായും ഉണ്ടായിട്ടുണ്ട്. ലക്കും നിങ്ങൾക്ക് ആയത്തിനൊരു ദൃഷ്ടാന്തം ഉണ്ടായിട്ടുണ്ട്. ഫീ ഫിഅതൈനി രണ്ട് കക്ഷികളുടെ കാര്യത്തിൽ രണ്ട് വിഭാഗങ്ങളിൽ നിങ്ങൾക്ക് ഒരു ദൃഷ്ടാന്തം ഉണ്ടായിട്ടുണ്ട്. ഇൽത്തക്കത്ത രണ്ടും കണ്ടുമുട്ടി, അല്ലെ ഏറ്റുമുട്ടി. ഫിഅത്തുൻ ഒരു സംഘം, തുഖാത്തിലു ഫി സബീലില്ലാ, ഫി സബീലി, ഫി സബീലില്ലാഹി, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരാണ് ഒരു വിഭാഗം. ഉഹ്റ മറ്റേതോ കാഫിറത്തുൻ നിഷേധിക്കൂട്ടമാണ്. യറൗനഹും അവരെ അവർ കണ്ടിരുന്നു, മിസിലൈഹിം തങ്ങളുടെ രണ്ടത്ര, ഞങ്ങളുടെ തങ്ങളുടെ ഇരട്ടിയായി, റഇയൽ ഐൻ പ്രഥമ ദൃഷ്ടിയ. വല്ലാഹു അല്ലാഹു യുഅയ്യിദു ബിനസ്രിഹി, യുഅയ്യിദു അല്ലാഹു ബലപ്പെടുത്തുന്നു, ബിനസ്രിഹി തന്റെ സഹായം കൊണ്ട്, മയ്യശാൽ അവൻ ഉദ്ദേശിച്ചവരെ. ഇന്ന ഫീ ദാലിക നിശ്ചയമായും അതിലുണ്ട്, ലഇബ്റത്തുൻ ഒരു ചിന്താവിഷയം, ഒരു പാഠം, ലിഉലിൽ അബ്സാർ ഉൾക്കാഴ്ചയുള്ള ആളുകൾക്ക് വളരെ എളുപ്പം മനസ്സിലാക്കി തരാം. ഇങ്ങനെ അർത്ഥം ആദ്യം പറഞ്ഞേ ഉള്ളൂ. കതുക്കാനലക്കുമായത്തും ഫീ ഫിഅത്തൈൻ, രണ്ട് കക്ഷികളിൽ നിങ്ങൾക്ക് തീർച്ചയായും ഒരു ദൃഷ്ടാന്തമുണ്ട്. ഇൽത്തക്കത്ത രണ്ടു കൂട്ടരും ഏറ്റുമുട്ടി കണ്ടുമുട്ടി, ഫിഅത്തുൻ അതിലൊരു സംഘം, തുഖാത്തിലു ഫീ സബീലില്ലാ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരാണ്, ഉഹ്റ മറ്റേതോ കാഫിറത്തിൽ നിഷേധിച്ചവരാണ്, നിഷേധിക്കൂട്ടമാണ്. യറൗനഹും അവർ അവരെ കണ്ടിരുന്നു, മിസ്ലൈഹിം തങ്ങളുടെ രണ്ടത്ര, നമ്മൾ ശരിയായിരിക്കും മനസ്സിലാവും, റഇയൽ ഐൻ പ്രഥമ ദൃഷ്ട്യ. വല്ലാഹു യുഅജ്ജിദു അല്ലാഹു ബലപ്പെടുത്തുന്നു, ബിനസ്രിഹി തന്റെ സഹായം കൊണ്ട്, മയ്യശാൽ അവൻ ഉദ്ദേശിച്ചവരെ. ഇന്ന ഫീ ദാലിക നിശ്ചയമായും ഇതിൽ അതിലുണ്ട്, ലഇബ്റത്തുൻ ലിഉലിൽ അബ്സാർ, ലഇബ്റത്തുൻ ഒരു ചിന്താവിഷയമുണ്ട്, ഒരു പാഠമുണ്ട്, ലിഉലിൽ അബ്സാർ ഉൾക്കാഴ്ചയുള്ളവർക്ക് എന്നാണ്. രണ്ടാമത്തെ ഉദാഹരണം, രണ്ടാമത്തെ ഉദാഹരണം പറയുന്നത് രണ്ട് സംഘങ്ങൾ ഏറ്റുമുട്ടി എന്നാ പറയുന്നത്. ഒരു സംഘം അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരാണ്, മറ്റേ സംഘം കാഫിറത്തും നിഷേധിക്കൂട്ടമാണ്. ഇത് ബദർ യുദ്ധത്തെ സംബന്ധിച്ചാണ് വിശദീകരിക്കുന്നത്. ഈ ആയത്തിറങ്ങുന്നതിന് മുമ്പ് ബദർ യുദ്ധം നടന്നിട്ടുണ്ട്. ബദർ യുദ്ധം അവര് നേരിട്ട് അനുഭവിച്ച ഒരറിവാണ്. നേരിട്ട് അവർക്ക് കിട്ടിയ ഒരു സംഗതിയായിരുന്നു ബദർ യുദ്ധം. ആ യഥാർത്ഥത്തിൽ ആ ബദർ യുദ്ധത്തിലൂടെ ചില പാഠങ്ങൾ അവർക്ക് പഠിക്കാൻ സാധിച്ചു. നമുക്കറിയാലോ ബദർ യുദ്ധം എന്ന് പറയുന്നത് ഒരു ഐതിഹാസികമായ ഒരു യുദ്ധം തന്നെയായിരുന്നു. കാരണം മക്കയിലുടനീളം പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങി മക്കയിൽ നിന്ന് ഇസ്ലാമിനെ മദീനയിലേക്ക് പറിച്ചു നട്ട് അവസാനം ആ മദീന ഒന്ന് പച്ച പിടിച്ച് വരുമ്പോഴേക്കുമാണ് യുദ്ധത്തിലേക്ക് ചാടേണ്ടി വന്നത്. രണ്ടു വർഷമാകുന്നതിന് മുമ്പ് ആദ്യമായി റമദാനിലെ നോമ്പ് നോറ്റിട്ടാണ് ആ യുദ്ധം നടക്കുന്നത്. ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് മക്കയിൽ നിന്ന് സൈന്യം വന്നത്. ആയിരത്തോളം വരുന്ന ആയുധ വിഭൂഷിതരായ, പരിചയസമ്പന്നരായ, എല്ലാവിധ ആയുധങ്ങളുമുള്ള ഒരു സംഘമായിരുന്നു ബദറിലേക്ക് വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ആകെ കൂടി ഒരു കൂട്ടം കിട്ടിയത് 313 ആളുകൾ, 313-314 ആളുകളാണ് ഒരു കൂട്ടം കിട്ടിയത് ആകെ. അതന്നെ എല്ലും തോലുമായ മനുഷ്യന്മാർ. അവിടെ എത്ര ആയുധങ്ങളുണ്ടോ അതിന്റെ 100-ൽ ഇവിടെ ഉണ്ട്. വെറും സാധാരണ വാളെടുത്തിട്ടാണ്, മറ്റായുധങ്ങളൊന്നുമില്ലാതെ അവർ ആ യുദ്ധത്തിന് പോയി എന്നതാണ്. ആ യുദ്ധത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അബൂ ജഹൽ അന്ന് പറഞ്ഞതെന്താ, തങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ നിഷേധിച്ച, തങ്ങളുടെ പാരമ്പര്യങ്ങളെ നിഷേധിച്ച ആ സംഘം അവരിവിടെ പരാജയപ്പെടും. അള്ളാഹുവെ, സത്യം ആരുടെ ഭാഗത്താണോ അവര് വിജയിക്കും. അങ്ങനെയാണ് അള്ളാഹനെ വിളിച്ചെന്നാണ് അബൂ ജഹൽ എന്ന് പറഞ്ഞത്. അള്ളാഹ് ഈ കുടുംബ ബന്ധങ്ങൾ തകർത്തവരവിടെ നശിപ്പിക്കും, അസത്യത്തിന്റെ ശക്തികളെ നശിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അബൂ ജഹൽ വന്നത് തന്നെ. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഐതിഹാസികമായൊരു വിജയം ബദറിൽ വിശ്വാസികൾക്ക് ലഭിച്ചു. ഈ പറയുന്ന അബൂ ജഹലും ഉത്തുബത്തും ശൈബത്തൊക്കെ കൊല്ലപ്പെട്ടു. വമ്പിച്ച നഷ്ടം മുശ്രിക്കുകൾക്ക് സംഭവിച്ചു. വമ്പിച്ച വിജയം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വിശ്വാസികൾക്ക് ലഭിക്കുകയും ചെയ്തു. അപ്പൊ ഈ വിജയത്തെ സംബന്ധിച്ച് തന്നെ നല്ലൊരു ഉദാഹരണമായിട്ട് കാണിക്കാം. അതില് യഥാർത്ഥത്തിൽ ഇത് രണ്ടു കൂട്ടർക്കും കാണാൻ കഴിയുന്ന അവിടെ മദീനക്കാർക്ക് ആളുകൾക്കും ബോധ്യപ്പെട്ട ഒരു സംഗതിയാണ്. ഏറ്റവും ദുർബലരായ ഒരു വിഭാഗം ഖുറൈശി വിഭാഗത്തെ പരാജയപ്പെടുത്തുകയാണ് ചെയ്തത്. ഇപ്പൊ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അറിയാം, അവരുടെ യോഹന്നാന്റെ വെളിപാട് പുസ്തകത്തില് വാഗ്ദത്ത പ്രവാചകൻ സത്യശക്തി കൊണ്ട് വിജയിക്കുമെന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ഈ പ്രവാചകന്റെ വിജയമായി അവർക്ക് അത് ബോധ്യപ്പെടേണ്ടതാണ്. അതേപോലെ തന്നെ ബദറിലെ വിജയത്തെ ഏതാണ്ട് യൂതന്മാര് കണ്ടിരുന്നത് ഇസ്രയേൽ ജനവിഭാഗം അവര് താലൂത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു യുദ്ധത്തിൽ ഐതിഹാസികമായ വിജയം നേടിയത് നമ്മൾ പഠിച്ചല്ലോ, സൂറത്തുൽ ബക്കറയിൽ പഠിച്ചു. ആ താലൂത്തിന്റെ ഇതിലും യഥാർത്ഥത്തിൽ വളരെ ദുർബലരായ ഇസ്രായേലരാണ് വമ്പിച്ച വിജയം നേടിയത്. ഇസ്രായേലർ വമ്പിച്ച വിജയമാണ് നേടിയത്, കാരണം അവർ സത്യത്തിന്റെ മാർഗത്തിൽ നിന്നപ്പോൾ വലിയ വിജയം നേടി. അപ്പൊ തങ്ങൾക്ക് താലൂത്തിലൂടെ നേടിയെടുത്ത വിജയം, ലേ യോഹന്നാന്റെ ഇതിൽ പറയുന്ന പോലെ വാഗ്ദത്ത പ്രവാചകൻ നേടുന്ന ഒരു വിജയമായിട്ട് ക്രിസ്ത്യാനികൾക്കും യഹൂദന്മാർക്കും ബദർ വിജയത്തെ കാണാൻ സാധിക്കും. അതേസമയം മറ്റുള്ള ആളുകൾക്കോ അതിനേക്കാൾ വളരെ കൃത്യമായിരുന്നു. മുശരിക്കുകളാകുന്ന വലിയ സംഘം വന്നിട്ട് എല്ലാ രൂപത്തിലും ആയുധവിഭൂഷിതരായി വന്നിട്ടും പ്രവാചകനും സംഘവും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മലായിക്കത്തുകളുടെ സഹായത്താൽ എന്നൊക്കെ പറയാവുന്ന രൂപത്തിൽ ബദർ വിജയിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പൊ അത് ഇവിടെ ഖുർആൻ പറയാണ്, അതിലൊരുപാട് കതുക്കാന ലക്കും മായത്തുൻ, അതിലൊരുപാട് ദൃഷ്ടാന്തമുണ്ട്. രണ്ട് സംഘങ്ങൾ ഏറ്റുമുട്ടിയ മഹത്തായ ഐതിഹാസിക യുദ്ധത്തിൽ വലിയ പാഠങ്ങളുണ്ട്. അതിലൊരു സംഘം ഫിഅത്തുൻ തുഖാത്തിലു ഫീ സബീലില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരാ. ഓഹ്റ കാഫിറത്തുൻ, ഒരു വിഭാഗമോ സത്യനിശേരി കൂട്ടമായിരുന്നു. അള്ളാഹു ചെയ്ത മറ്റൊരു അനുഗ്രഹത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവരെ അവർ കണ്ടു തങ്ങളുടെ രണ്ടത്രയായി പ്രഥമ ദൃഷ്ടിയ. ഇതിനെ സംബന്ധിച്ച് മുഫസ്സറുകൾക്കിടയിൽ വളരെ വ്യത്യസ്തമായ രണ്ടു മൂന്ന് അഭിപ്രായങ്ങളുണ്ട്. അതിലൊന്ന്, ഒരഭിപ്രായം എന്താന്ന് പറഞ്ഞാല്, അവർ അവരെ എന്നുള്ളതിൽ ചർച്ച വന്നിട്ടുണ്ട്. ഒന്ന്, വിശ്വാസികൾ സത്യനിഷേധികളെ കണ്ടു തങ്ങളുടെ രണ്ടത്രയായി. വിശ്വാസികൾ സത്യനിഷേധികളെ കണ്ടു തങ്ങളുടെ രണ്ടത്രയായി. യഥാർത്ഥത്തിൽ മൂന്നത്രയുണ്ട്. 300 ജില്ലാനത്തിൽ വരെ അവിടെ 1000 വരുന്നു. ശരിക്കും ഇവരുടെ മൂന്നരട്ടിയാണ് അവര്. പക്ഷെ സത്യനിഷേധികൾ നോക്കിയപ്പോ തങ്ങളുടെ രണ്ടരട്ടിയായിട്ടേ കണ്ടുള്ളൂ. അതുകൊണ്ട് അത്രയല്ലേ ഉള്ളൂ, തങ്ങൾക്കാണ് ഒരു അത്രയും കൂടി ഉണ്ട് എന്നല്ലേ ഉള്ളൂ. ഇത് വിശ്വാസികളിൽ ആത്മവീര്യം പകർത്തി എന്നതാണ് ഒരു വിശദീകരണമായി പറയുന്നത്. മറ്റൊരു വിശദീകരണം പറയുന്നത്, അവിശ്വാസികൾ ഇവരെ കണ്ടു, അങ്ങനെയും അഭിപ്രായമുണ്ട് തഫ്സീറില്, തങ്ങളുടെ രണ്ടത്രയായി എന്ന് പറഞ്ഞാൽ 1000 വരുന്ന സത്യനിഷേധികൾക്ക് വിശ്വാസികളെ കണ്ടപ്പോൾ എന്നാണ് അവരുടെ നിൽപ്പിന്റെ ഇതിന്റെയൊക്കെ ഘടന അനുസരിച്ചാണ് കണ്ടപ്പോൾ തങ്ങളെക്കാൾ ഇരട്ടിയുള്ളതായി 2000 ഉള്ളതായി തോന്നി എന്നാണ് ഒരു തഫ്സീർ. അപൂർവമാണത്. മറ്റൊരു തഫ്സീർ എന്താന്ന് പറഞ്ഞാൽ, സത്യനിഷേധികൾ കണ്ടു വിശ്വാസികളെ രണ്ടത്രയായി എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ 300 ചില്ലാനുള്ളത് 600 ചില്ലാനായിട്ട് സത്യനിഷേധികൾക്ക് ഇങ്ങോട്ട് തോന്നി. ഇങ്ങനെ രണ്ടു മൂന്ന് അഭിപ്രായത്തിലൊക്കെ പറയുന്നു. കുറച്ചും കൂടി പ്രബലമായ അഭിപ്രായം, വിശ്വാസികൾ സത്യനിഷേധികളെ കണ്ടപ്പോൾ തങ്ങളുടെ രണ്ടത്രയായി എന്ന് പറഞ്ഞാൽ മൂന്നത്ര എന്നതിന് പകരം രണ്ടത്രയായിട്ട് ബോധ്യപ്പെട്ടു. അത് അവരിൽ ആത്മവിശ്വാസത്തിൽ, ഈ മോത്താ യുദ്ധത്തിലും മറ്റ് അതുപോലെ ഇർമുക്ക് യുദ്ധത്തിലൊക്കെ ഈ ഒരു പ്രതിഭാസം റോമ സാമ്രാജ്യവുമായി നടന്ന യുദ്ധത്തില് അണിനിരത്തിയപ്പോൾ എന്നാല് 2,30,000 യുദ്ധം ചെയ്തിട്ടുള്ള ഇസ്ലാമിക ചരിത്രത്തിന്. അപ്പൊ അണിനിരത്തിയപ്പോൾ ഞാൻ ആ ഭാഗത്ത് സന്ദർശിച്ചപ്പോ അതിന്റെ ഒരു ഭൂമിയുടെ കിടപ്പ് അവർ സെലക്ട് ചെയ്തത്, മുസ്ലിങ്ങൾ സെലക്ട് ചെയ്തത് തങ്ങൾ എത്രയുണ്ടോ അതിന്റെ എത്രയോ ഇരട്ടിയായി തോന്നുമാറുള്ള ഘടനയിലുള്ള ഭൂമിയാണ് യുദ്ധത്തിന് വേണ്ടി തെരഞ്ഞെടുത്തത്. ഇത് എന്തായിരുന്നു ഇപ്പൊ മൂത്താ യുദ്ധത്തിലൊക്കെ സംഭവിച്ചാല് വലിയ യുദ്ധതന്ത്രജ്ഞതയായിരുന്നു കാണിച്ചത്. ആ യുദ്ധതന്ത്രജ്ഞതയിലാണ് വലിയ സൈനിക ശക്തിയായ ആളുകൾ പരാജയപ്പെടുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ ഒന്നെന്താ പറഞ്ഞാല്, അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ ഇവരുടെ മനസ്സിൽ, സത്യനിഷേധികളുടെ മനസ്സിൽ ഭീതിയും സത്യവിശ്വാസികളുടെ മനസ്സിൽ ആത്മവിശ്വാസവും ഉണ്ടാക്കി. അതാണ് യറൗനഹും മിസ്ലൈഹിം റഅയൽ ഐൻ, പ്രഥമ ദൃഷ്ടി അങ്ങനെ തോന്നുന്ന രൂപത്തിൽ ആക്കി. ഇതൊക്കെ അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹം ഉണ്ടായത് കൊണ്ടാണ് എന്ന് ഖുർആൻ വിശദീകരിക്കുകയാണ്. തുടർന്ന് പറയുന്നത്, അള്ളാഹു അവന്റെ സഹായം കൊണ്ട് വിശ്വാസികളെ അവനുദ്ദേശിച്ചവരെ ബലപ്പെടുത്തി. ആ 300 ആളുകൾ വിശ്വാസത്തോടു കൂടിയാണ് യുദ്ധം ചെയ്തത്. മറ്റവർ കേവല ഭൗതിക താല്പര്യത്തിലായിരുന്നു. ആ വിശ്വാസദാർഢ്യത്തോടു കൂടി യുദ്ധം ചെയ്തപ്പോൾ ഐതിഹാസികമായ വിജയം വിശ്വാസികളുടെ സംഘം നേടിയെടുത്തു. ഇന്ന ഫി ദാലിക ഇബ്റത്തുൻ ലിഉലിൽ അബ്സാർ, ഇതിലൊക്കെ ചില ഇബ്റത്ത് ഉണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത്. ഇബ്റത്ത് എന്ന് പറഞ്ഞാല് ഒരു യാഥാർത്ഥ്യത്തിലൂടെ മറ്റൊരു യാഥാർത്ഥ്യത്തിൽ ചെന്നെത്തുക, ഒരു സംഗതിയിലൂടെ വേറെ ചില യാഥാർത്ഥ്യങ്ങളിൽ എത്തിച്ചേരുക. ബദർ യുദ്ധത്തിന്റെ ചില യാഥാർത്ഥ്യങ്ങളിലൂടെ അള്ളാഹുവിന്റെ ശക്തിയെക്കുറിച്ച്, അവന്റെ ഇടപെടലിനെ കുറിച്ച്, ഭൗതിക ജീവിതത്തിന്റെ നശ്വരതയെക്കുറിച്ച്, വിശ്വാസത്തിന്റെ അനശ്വരതയെക്കുറിച്ച് ചില യാഥാർത്ഥ്യങ്ങളിൽ എത്തിച്ചേരുക. അതാണ് ഉൾക്കാഴ്ചയുള്ള ആളുകൾക്ക് ചിന്തിക്കുകയും പഠിക്കുകയും മനനം ചെയ്യുകയും കാര്യങ്ങളെ ശരിക്കും ഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഇതിലൊക്കെ വലിയ വലിയ പാഠമുണ്ട്. ഒരു മനുഷ്യനെ കൊണ്ട് എലിമ ചെല്ലാം പോലും അനുവദിക്കാത്ത വിധം അക്രമങ്ങൾ അഴിച്ചുവിട്ട ഒരു സംഘം വിജയത്തിലേക്ക് ഇങ്ങനെ കയറി 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 വരുന്നത് ചിന്തിക്കുന്ന മനുഷ്യർക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. അപ്പൊ ഇവിടെ ഖുർആൻ പറഞ്ഞ, നിങ്ങളുടെ ഭൗതികമായ സമ്പത്തു സന്താനങ്ങളുടെയും ഗരിമ കാണിച്ചിട്ട് നിങ്ങൾക്കൊന്നും നേടാൻ കഴിയില്ല, വിശ്വാസത്തിന്റെ പിൻബലത്തോടുകൂടി സംഘങ്ങൾ വിജയിച്ചതിന്റെ ഉദാഹരണമാണ് അള്ളാഹുത്താല ഇവിടെ വളരെ കൃത്യമായിട്ട് വിശദീകരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത ആയത്ത് നോക്കൂ. زين للناس حب الشهوات من النساء والبنين والبنين والقناطير المقنطرة من الذهب والفضة والخيل المسومة والأنعام والحرس ذلك متاع الحياة الدنيا والله عنده حسن المآب. زين للناس حب الشهوات من النساء والبنين. زين للناس, زين അലങ്കാരമാക്കിയിരിക്കും, زين അലങ്കൃതമാക്കിയിരിക്കും, അലങ്കാരമാക്കിയിരിക്കും. ലിന്നാസി മനുഷ്യർക്ക്, മനുഷ്യർക്ക് നാം അലങ്കാരമാക്കിയിരിക്കുന്നു, മൂടിയുള്ളതാക്കിയിരിക്കുന്നു. ഹുബ്ബു ഷഹവാ, ഹുബ്ബ് സ്നേഹം, അഷഹവാത്ത് ഇച്ഛകളെ, ഇച്ഛാവസ്തുക്കളോടുള്ള, ഇച്ഛാവസ്തുക്കളോട് സ്നേഹം മനുഷ്യനിൽ അലങ്കൃതമാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ അലങ്കാരമാക്കി ക്കിയിരിക്കുന്നു. എന്തിൽ നിന്ന്? മിനൻ നിസ, സ്ത്രീകളാകുന്ന, വൽ ബനീന പുത്രന്മാരും, വൽ ഖനാതീരി കൂമ്പാരങ്ങളും, അൽ മുഖന്തറത്തി അട്ടിയട്ടിയായി കുന്നാക്കി വെക്കപ്പെട്ട, മിനൽ ദഹബി സ്വർണത്തിൽ നിന്ന്, വൽ ഫില്ലത്തി വെള്ളിയിൽ നിന്ന്, വൽ ഖൈൽ കുതിരയും, അൽ മുസവ്വമ അടയാളമാക്കപ്പെട്ട, ലക്ഷണം മുത്തലെ പരിശീലിക്കപ്പെട്ട, വല്ലൻആം കാലികളും, വൽഹർസ് കൃഷിയിടവും, ദാലിക മതാഉൽ ഹയാത്തി ദുനിയ ഇതൊക്കെ ഐഹിക ജീവിതത്തിന്റെ ഉപകരണങ്ങളാണ്, വിഭവങ്ങൾ മാത്രമാണ്. വല്ലാഹു, അല്ലാഹു ഇൻദഹു അവന്റെ പക്കലാണ് ഹുസ്നുൽ മആബ്, നല്ല മടക്കസ്ഥാനം. മനസ്സിലാക്കി തരാം, ഞാൻ വേദത്തിലാണ് അർത്ഥം പറഞ്ഞേ ഉള്ളൂ. നോക്കൂ, സുയ്യന മൂടിയാക്കപ്പെട്ടു, അലങ്കാരമാക്കപ്പെട്ടു, ലിന്നാസി മനുഷ്യർക്ക്, ഹുപ്പു ഷഹവാത്ത് ഇച്ഛകളോടുള്ള ഒരു സ്നേഹം, എന്തിൽ നിന്ന്? മിനന്നിസ ഈ സ്ത്രീകളാകുന്ന, സ്ത്രീകളിൽ നിന്നുള്ള, വൽ ബനീന പുത്രന്മാരും, വൽ ഖനാതീരിൽ മുഖന്തറ അട്ടി അട്ടിയിടപ്പെട്ട കൂമ്പാരങ്ങളും, എന്തിന്റെ? ഖനാതീർ എന്ന് പറഞ്ഞാൽ കിൻതാർ, അതിന്റെ ബഹുവചനാണ് ഖനാതീർ എന്ന് പറഞ്ഞാൽ കൂമ്പാരം, കൂമ്പാരങ്ങൾ. അൽ മുഖന്തറ അട്ടി അട്ടിയാക്കപ്പെട്ട, അട്ടിയിടപ്പെട്ട കൂമ്പാരങ്ങൾ, എന്തിന്റെ? മിന ദഹബി സ്വർണത്തിന്റെ, വൽ ഫില്ല വെള്ളിയുടെ, വൽ ഹൈ അതേപോലെ തന്നെ കുതിരകളോടും, അങ്ങനത്തെ കുതിര, അൽ മുസവ്വമ അടയാളമാക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ പരിശീലിക്കപ്പെട്ട, ലക്ഷണമൊത്ത, വൽ അൻആം കാലികൾ കന്നുകാലികളും, വൽ ഹർസ് കൃഷിയിടങ്ങള്, കൃഷിസ്ഥലങ്ങളും ഇതൊക്കെ ധാരിക്ക മൊത്താവുൽ ഹയാത്തി ദുന്യ, ഇതൊക്കെ ഐഹിക ജീവിതത്തിന്റെ ഉപകരണങ്ങളാണ്, വിഭവങ്ങളാണ്. വല്ലാഹു അല്ലാഹു ഇൻദഹു, അവന്റെ പക്കലാണ് ഹുസ്നുൽ മആബ്, നല്ല മടക്കസ്ഥാനം അള്ളാഹുവിന്റെ അടുക്കലാണ്. ഇപ്പൊ ഇവിടെ ആദ്യം പറയുന്നത് സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാത്ത്, ഇച്ഛകളോടുള്ള ഒരു സ്നേഹം മനുഷ്യനിൽ അള്ളാഹു അലങ്കൃതമാക്കിയിരിക്കും. ഇവിടെ കർമ്മണി പ്രയോഗം അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, അങ്ങനെ അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അവന്റെ പ്രകൃതിയിൽ ലയിപ്പിച്ചിരിക്കുന്നു എന്ന രൂപത്തിലാണെന്ന് പറഞ്ഞു. ഖുലിക്കൽ ഇൻസാനു എന്നിട്ട് മനുഷ്യൻ ഇതാക്കിയിരിക്കുന്നു, ധൃതി പിടിച്ചവനെ പോലെ ആക്കിയിരിക്കുന്നു എന്നൊക്കെയുള്ള ഇത്തരം പ്രയോഗത്തിന്റെ രീതിയാണ് എന്ന് പറഞ്ഞാല് മനുഷ്യനെ ഇതിനോടൊരു സ്നേഹം അവന്റെ പ്രകൃതിയിൽ അവർ ചേർത്തിരിക്കുന്നു. എന്തിനോട്? തല ഇച്ഛകളോടുള്ള ഒരു സ്നേഹം. എങ്ങനത്തെ ഇച്ഛകൾ? തന്റെ താല്പര്യങ്ങൾ, സ്ത്രീകളോട്, ഇണകളോടുള്ള ഒരു സ്നേഹം, കേവല സ്നേഹമല്ല, അതിനോടുള്ള ഒരു ഭൗതിക താല്പര്യം. അതേപോലെ തന്നെ മക്കളോട്, വൽ ബനീൻ, ഇബിനും ജമ്മാണ് ബനീൻ. അതേപോലെ തന്നെ വൽ ഖനാതീരിൽ മുഖന്തറത്തി മിനൽ ദഹബി വൽ ഫിള്ള, സ്വർണത്തിന്റെയും വെള്ളിയുടെയും അട്ടിയിടപ്പെട്ട കൂമ്പാരങ്ങളോട്. സ്വർണത്തിന്റെ കൂമ്പാരം എന്ന് പറഞ്ഞത് സ്വർണ നാണയങ്ങൾ, വെള്ളി നാണയങ്ങളെ ഉദ്ദേശിച്ചാണ് അട്ടി അട്ടിയാക്കി വെക്കപ്പെട്ടത് എന്നുള്ളത് ഉദ്ദേശിച്ചത്. സമ്പത്തുകൾ കൂടുന്നതിനോട്, സമ്പത്തിനോടൊക്കെ ഉള്ള ഒരു സ്നേഹം മനുഷ്യ മനസ്സിൽ അള്ള നിക്ഷേപിച്ചിരിക്കുക. വൽ ഹൈലിൽ മുസവമ, അന്നത്തെ ഏറ്റവും വലിയ വലിയ കാർ, ഇന്നത്തെ BMW കാർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ, ബെൻസ് കാർ എന്നൊക്കെ പറഞ്ഞ പോലെ അന്നത്തെ നല്ല പരിശീലനം ചെയ്യപ്പെട്ട കുതിരകൾ. വല്ലൻആം, കാലികൾ എന്ന് പറഞ്ഞാൽ സാധാരണ ആട് മാടോട്ട് അങ്ങനെ പോലുള്ള എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ്. വൽഹർസ്, കൃഷിഭൂമികൾ, പറമ്പ്, സ്വത്ത്, ഇതൊക്കെ. ഇതിനോടൊക്കെ ഒരു തരം ഇച്ഛാപരമായ സ്നേഹം മനുഷ്യനിൽ അല്ലാഹു തആല നിക്ഷേപിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല പറയുന്നു, ദാലിക മതാഉൽ ഹയാത്തി, ഇതൊക്കെ യഥാർത്ഥത്തിൽ ഐഹിക ജീവിതത്തിന്റെ ചില ഉപകരണങ്ങൾ മാത്രമാണ്, ചില വിഭവങ്ങൾ മാത്രമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്, അല്ലാഹുവിന്റെ അടുക്കലാണ് ഏറ്റവും ഉത്തമമായ മടക്കസ്ഥാനം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഈ ദുനിയാവ് എന്ന് പറയുന്നത് ഇതിനോടൊക്കെ പ്രത്യേക സ്നേഹവും ഇതിനോടൊക്കെ പ്രത്യേക ഒരു അടുപ്പവും മമതയും മനുഷ്യ മനസ്സിൽ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാല്, ശരിക്കും സീനത്ത് എന്നതിൽ നിന്നാണ് ആ സുയ്യിന എന്ന പദം രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. ഷഹുവത്ത് എന്നതിന്റെ ബഹുവചനാണ് ഷഹുവാ, ഇച്ഛകൾ. ഷഹുവത്ത് എന്നതിന്റെ ജമ്മാണ് ഷഹുവാ, ഇച്ഛകൾ. നമ്മുടെ മനസ്സിൽ തോന്നുന്ന ചിന്തകളും ഇച്ഛകളൊക്കെ, ഈ മോഹങ്ങള് അല്ലെങ്കിൽ ആസക്തികൾ, ഇതിനൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അന്നാസ് എന്ന് പറഞ്ഞാൽ ശരിക്കും മനുഷ്യർ എന്ന് പറഞ്ഞാൽ അതിൽ പുരുഷനും സ്ത്രീയും കൂടി ഉൾക്കൊള്ളുന്നതാണ്. ഇപ്പൊ സ്ത്രീയും പുരുഷനും ഉൾക്കൊള്ളുന്ന മനുഷ്യ സമൂഹത്തിന് ഈ ഇച്ഛകളോടുള്ള ഒരു സ്നേഹം അലങ്കൃതമാക്കി രൂപപ്പെടുത്തിയിരിക്കും. എന്നിട്ട് പറഞ്ഞത് മിനൻ നിസാ എന്നാണ്. ഇപ്പൊ സ്ത്രീകളെ മാത്രം ഒരു ഉപഭോഗ വസ്തുവായി പറഞ്ഞതല്ല, യഥാർത്ഥത്തിൽ അന്നാസ് എന്നത് അറബി ഗ്രാമർ അനുസരിച്ച് പുല്ലിംഗമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് പുല്ലിംഗമായി ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ മറുഭാഗത്തുള്ള ഇണ എന്ന അർത്ഥത്തിൽ നിസാ പ്രയോഗിച്ചു എന്നതാണ് മുഫസ്സിറുകളായി വിശദീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പുരുഷൻ അലങ്കൃതമാക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാല് ഇണകളോടുള്ള ഒരു പ്രത്യേക സ്നേഹം മനുഷ്യൻ അതിങ്ങനെ അലങ്കാരമാക്കി അള്ളാഹു വെച്ചിട്ടുണ്ട്. നമ്മൾ മറ്റ് മൃഗങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ്. മറ്റ് മൃഗങ്ങൾക്ക് സ്വർണ്ണ നാണയത്തിനോടോ മുതലിനോടോ ഒന്നും ഒരു താല്പര്യമില്ലല്ലോ. മറ്റ് മൃഗങ്ങൾക്ക് മറ്റ് വാഹനങ്ങളോടൊന്നും ഒരു താല്പര്യമില്ല. ഈ മൃഗങ്ങൾ ആർക്ക്, ഏതെങ്കിലും ഒരു മൃഗത്തിന് ഇത്തിരി ഭൂമി വെട്ടിപ്പിടിക്കണം എന്നുള്ള ആഗ്രഹമില്ല. അതിന് ഇണകളോടുള്ള താല്പര്യം പോലും അപ്പോഴുള്ള അതിന്റെ പ്രജനനത്തിനും മറ്റു ഉപയോഗിക്കുന്ന ഒരു ബന്ധമല്ലാതെ അതിന്റെ അപ്പുറമില്ലല്ലോ. ഇപ്പൊ കുഞ്ഞുങ്ങളെ പോലും ഒരു പശു അതിന്റെ കിടാവിനെ ഒത്തിരി കുറച്ചേരം വളർത്തുന്നല്ലാതെ പിന്നെ ഇതിന്റെ മോനാച്ചിട്ട് ഇതിന്റെ പാരമ്പര്യമാണ് ചേർത്തിട്ട് മോനക്ക് സ്വത്തുണ്ടാക്കാനൊന്നും ഒരു പശു നടക്കൂല എന്ന് പറഞ്ഞാൽ സാധാരണ ജീവികളിൽ പോലും യഥാർത്ഥത്തിൽ ജന്തുക്കൾക്ക് പോലും ജന്തുക്കൾക്കൊന്നും ഇതിനോടുള്ള ഒരു താല്പര്യം അല്ല നിശ്ചയിച്ചിട്ട് മനുഷ്യർക്ക് നിശ്ചയിച്ചിരിക്കുകയാണ്. മനുഷ്യനും വേണേ മക്കളോടുള്ള, മക്കൾ മാത്രമല്ല മക്കളെ മക്കൾക്കും വേണേ സ്വത്ത് ഉണ്ടാക്കാൻ വേണ്ടി ചില മനുഷ്യന്മാർ ഓടി നടക്കും. എന്ന് പറഞ്ഞാല് ഇവിടെ ഖുർആൻ പറയണത് എന്താ പറഞ്ഞാല് മക്കളുടെയും ഭാര്യമാരുടെയും ഒക്കെ ഭാവി ശോഭനമാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ പാരത്രിക ജീവിതത്തെ നിങ്ങൾ നശിപ്പിക്കരുത് എന്ന ബോധ്യപ്പെടുത്തലാണ് ഇവിടെ നടത്തുന്നത്. ഇങ്ങനെ ഒരു സ്നേഹമുള്ള നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ പിന്നാലെ തന്റെ മക്കൾക്കും മക്കൾക്കൊക്കെ സ്വത്തുണ്ടാക്കാൻ നടക്കുക, അവരുടെ കാര്യങ്ങൾ നോക്കുക എന്നതല്ലാതെ താൻ പരലോകത്തേക്ക് വേണ്ടി വിഭവങ്ങൾ ഒരുക്കണമെന്നൊരു മനസ്സില്ല. ഇങ്ങനെ ഒരു അലങ്കാരം മനുഷ്യ മനസ്സിലുണ്ട്, പക്ഷെ അതിന്റെ അടിമയാകാൻ പാടില്ല. വൈനിഷ്ഠത്താത്തും അല്ലാത്ത കൂനുമും ഭനിത്തുന്ന ഈ ദുനിയാവിന്റെ അടിമകളാകാതിരിക്കാൻ നിങ്ങൾ നോക്കണം. ഇവിടെ നല്ല കുതിര കിട്ടുന്നതും പറമ്പ് കിട്ടുന്നതും സ്വർണത്തിൻ്റെ കിട്ടുന്നതിനോടൊക്കെ താല്പര്യമുണ്ട്, പക്ഷെ ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ കേവലം ഐഹിക ജീവിതത്തിന്റെ കദാലിക്ക മൊത്താവുൽ ഹയാത്തി, ഇതൊക്കെ ഐഹിക ജീവിതത്തിന്റെ ഒരു വിഭവമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇതിന്റെ അടിമയാകലല്ല, യഥാർത്ഥത്തിൽ എനിക്ക് മടങ്ങിച്ചെല്ലാനുള്ള പാരത്രിക ജീവിതമാണ് എന്റെ ലക്ഷ്യം എന്നിടത്തേക്ക് നമ്മൾ എത്തണം. അപ്പോ ഭാര്യമാരോടും മക്കളോടും ദുനിയാവിനോടൊക്കെ വിരക്തി കാണിക്കണം എന്നല്ല, അതിനൊക്കെ അതിൻ്റെതായ ഒരു തലം വെക്കേണ്ടതുണ്ട്. അതിന്റെ അപ്പുറം എന്റെ ജീവിതം എന്ന് പറയുന്നതൊക്കെ അതാണ് എന്ന് വിചാരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കാൻ പാടില്ല. നമ്മള് പണ്ടൊരു കൊടുങ്ങല്ലൂര് ഒരു ഇതുണ്ടായിരുന്ന തന്നെ അച്ഛനും അമ്മക്കും ഒരൊറ്റ മകൻ, ആ മകനോടുള്ള ഭയങ്കര സ്നേഹം, ഓവർ സ്നേഹമായിട്ട് എന്തായി, മകൻ വലിയ ആളായി വലിയ സമ്പന്നര് കുടീശ്വരന്മാരായ ദമ്പതികളാ. അപ്പൊ അവരെന്ത് ചെയ്തു പറഞ്ഞാലും മകന് കാറ് വേണമെന്നാണ്, ഇപ്പൊ കാറ് മേടിച്ചു, കാരണം കാറിൽ ആക്സിഡന്റ് ആയാലോ അപ്പൊ ആശങ്കയിൽ. പക്ഷേ കാറ് വാങ്ങിത്തല്ല എന്നവർക്ക് ഈ കോടീശ്വരന്മാരായ ദമ്പതികളുടെ ഏക പുത്രൻ എന്ത് ചെയ്തു, ആത്മഹത്യ ചെയ്തു. ഇവന് വേണ്ടിയാണ് ഇവർ ഇതൊക്കെ ഒരുക്കിക്കുന്നത്, ഇവനോടുള്ള സ്നേഹം കൊണ്ടാണ് കാറ് വേടിക്കൊച്ചു കൊടുക്കാത്തത്. പക്ഷെ അവൻ ആത്മഹത്യ ചെയ്തു. അവന്റെ ബോഡി കൊണ്ടുവരുന്ന അതേ സമയത്ത് അവൻ രണ്ടുപേരും ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ കാഴ്ചപ്പാടിന്റെ തകരാറാണ്. ഓരോരുത്തരും എന്താണ് ഒരു തലത്തിന്റെ അപ്പുറം, നമ്മളൊക്കെ ചിലപ്പോ ചെയ്യുന്ന എന്താ, ഈ ദുനിയാവിന് വേണ്ടി നെട്ടോട്ട് വിടുകയാണ്. അതേസമയം മനസ്സിലാക്കണം ഇതൊക്കെ ഒരു ഘട്ടത്തിൽ വിട്ടേച്ചു പോകാനുള്ള മത്താവ് തലിയിൽ ചെറിയ വിഭവങ്ങളാണ്. മത്താവുൽ ഉറൂർ വഞ്ചനാത്മകമായ ചരക്കാണ്. വല്ലാഹിറത്തു ഹൈറും ബാബുക്ക, അധ്യായത്തിൽ പറയുന്നു പരലോകമാണ് യഥാർത്ഥത്തിൽ ഉത്തമം, അതാണ് യഥാർത്ഥത്തിൽ എന്നൊന്നും നിലനിൽക്കും. പക്ഷെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരങ്ങളെ മുഴുവൻ നിഷേധിക്കണമെന്നല്ല, ഖുർആൻ തന്നെ പറയുന്നത് ഖുൽ മൻ ഹർറമ സീനത്തല്ലാഹി അല്ലതീ അഖ്റജ ലി ഇബാദിഹി വത്തയ്യിബാത്തി മിനർ റിസ്ഖ്. ആരാണ് അല്ലാഹു തആല അലങ്കാരമാക്കി റിസ്ഖിൽ നിന്നും മറ്റൊക്കെ താക്കിയതിനെ നിഷേധിക്കുന്നവർ ആര് എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അതിനെ നിഷേധിക്കാൻ പാടില്ല, പക്ഷെ അതിന്റെ അടിമയാകാനും അതിന്റെ പ്രണേതാവായി തീരാനും പാടില്ല. അതൊക്കെ ഒരു അലങ്കാരത്തിനാണ്, അതിന്റെ അപ്പുറം അത് പോകാൻ പാടില്ല. ഒരാളും ഒരു വാഹനത്തിന്റെ അടിമയാകരുത്, ഒരാളും ഒരു പറമ്പിന്റെ അടിമയാകരുത്, ഒരാളും ഒരു സ്വർണത്തിന്റെ അടിമയാകരുത്, ഒരാളും ഭൗതികമായ ഒരു വസ്തുവിന്റെയും അടിമയായി പോകാൻ പാടില്ല. അതിനോട് അമിതമായ സ്നേഹം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണല്ലോ മക്കളെ കാര്യമൊക്കെ എണ്ണീറ്റ് കൂടാൻ പറഞ്ഞേ പുല്ലിംഗാൻ ആബാവുക്കുമ്പോ അബിനാവുക്കുമ്പോ യഹുബാനിക്കുമ്പോ അസുബാജിക്കുമ്പോ അശീർത്തുക്കും ഈ ദുനിയാവിലെ ബന്ധങ്ങളെ മുഴുവൻ എണ്ണിപ്പറഞ്ഞ്, ദുനിയാവിലെ വസ്തുക്കളെ മുഴുവൻ എണ്ണിപ്പറഞ്ഞ്, കൃഷിയെയും ഭവനത്തെയും കച്ചവടത്തെയും ഒക്കെ എണ്ണിപ്പറഞ്ഞിട്ട് അള്ളാഹു തആല പറയാണ് ഇതിനേക്കാളൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിനെ റസൂലിനെ അവന്റെ ദീൻ്റെ മാർഗത്തെയും ആയിരിക്കണം. അതല്ല നിങ്ങൾ അതിനെയാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങൾ പ്രതീക്ഷിക്കണം എന്നാ പറയുന്നു. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു അലങ്കാരം ഉണ്ട്, ഇതിനോടൊരു സ്നേഹമുള്ള മനുഷ്യ മനസ്സിൽ പരീക്ഷണത്തിന് വേണ്ടി നിശ്ചയിച്ചു വെച്ചിരിക്കും. മറ്റു ജീവികൾക്ക് കൊടുത്തിട്ടില്ല എന്ന് തന്നെ വളരെ കൃത്യമായി മനസ്സിലാക്കും. എത്രത്തോളം തന്നാല് ഒരു മാന്, ഒരു സിംഹം ഒരു മാനിനെ പിടിച്ച് തിന്ന് വയറ് നിറഞ്ഞ അന്നത്തിരി അറച്ച് ഫ്രിഡ്ജിൽ വെക്കാന്നോ അല്ലെങ്കിൽ മാറ്റി വെക്കാന്ന് പോലും വിചാരിക്കൂല. അത് അതിനങ്ങനെയുള്ള ഒരു ചിന്തയില്ല. പക്ഷെ മനുഷ്യനെന്താ കാട്ടിക്കൂട്ടുന്നത്? അവനീ സമ്പത്തിന് വേണ്ടി ഓട്ടം നടത്തുന്നത് ആർക്കു വേണ്ടി? അവന് ജീവിക്കാനും അവന്റെ 100 തലമുറക്ക് ജീവിക്കാനുള്ള ഇനി പിന്നാലെ ഓടുകയാണ്. പിന്നെ ആകെ ദുനിയാവിന് വേണ്ടി നെട്ടോട്ടം പിടിച്ചു ഓടുകയാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ ചെയ്യുന്നത്. ഇത് നമ്മൾ സൂറത്തുൽ ബക്കറയിൽ പറഞ്ഞല്ലോ, സുയ്യിന ലില്ലദീന കഫറുൽ ഹയാത്തു ദുനിയ, സത്യനിഷേധികൾക്ക് ഐഹിക ജീവിതത്തെ അല്ല ഇങ്ങനെ അലങ്കാരമാക്കി കൊടുത്തിരിക്കുകയാണ്. അതേസമയം യഥാർത്ഥത്തിൽ ജയം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ദുനിയാവിൽ പരലോകത്ത് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തലാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ വിജയം എന്ന് പറഞ്ഞിട്ട് കൂടാൻ പറഞ്ഞത് ഒമൽ ഹയാത്തു ദുനിയ ഇല്ലാ മത്താഉൽ ഉറൂർ, ഐഹിക ജീവിതം ഒരു വഞ്ചനാത്മകമായ ചരക്കല്ലാതെ അല്ല. അപ്പോ യഥാർത്ഥത്തിൽ പരലോകത്തേക്കാൾ ഒരിക്കലും ഈ ദുനിയാവിന്റെ സംവിധാനങ്ങളെ നമ്മൾ സ്നേഹിക്കാൻ പാടില്ല, ഉറപ്പന്നെ കൃത്യ. അല്ലദീന യസ്തഹിബ്ബൂനൽ ഹയാത്തു ദുനിയ അലല്ലാഹിറ, സൂറത്ത് ഇബ്രാഹിമിൽ അല്ലാഹു തആല പറയുന്നു ഐഹിക ജീവിതത്തെ പാരത്രിക ജീവിതത്തിനേക്കാൾ ഐഹിക ജീവിതത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾ പാരത്രിക ജീവിതത്തെക്കാൾ ഐഹിക ജീവിതത്തിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ, ആ ദൈവിക സരണിയിൽ നിന്ന് ആളുകളെ തടയുകയും ചെയ്യുന്ന ആളുകൾ, ഭക്തത ആഗ്രഹിക്കുന്നവർ, അവരാണ് യഥാർത്ഥത്തിൽ വിദൂരമായ വഴികേടി. നമ്മൾ എന്നൊന്ന് ആലോചിച്ച് നോക്കിയെ, നമ്മൾ ദുനിയാവിന് വേണ്ടിയാണോ പരലോകത്തിന് വേണ്ടിയാണോ പുതു സമയം ചെലവഴിക്കുന്നത്? നമ്മൾ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിലാണോ, അതല്ല ഭൗതികമായ താല്പര്യങ്ങൾ വാരിക്കൂട്ടാനാണോ നമ്മളേറെ ശ്രമിക്കുന്നത്? പരലോകത്തൊരു വീടുണ്ടാക്കാനാണോ ദുനിയാവിലൊരു വീടുണ്ടാക്കാനാണോ നമ്മളേറെ ശ്രമിക്കുന്നത്? നമ്മുടെ സമയത്തിന്റെ എത്ര ശതമാനം സമയമാണ് പാരത്രിക ജീവിത വിജയത്തിന് വേണ്ടി നമ്മൾ നീക്കി വെക്കുന്നത്? അപ്പൊ ഐഹിക ജീവിതത്തിനേക്കാൾ പാരത്രിക ജീവിതത്തിന് പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ വരേണ്ടത്. ഈ ഭൗതിക വസ്തുക്കളുടെ അടിമകളായി പോകരുത് എന്നാണ് ഇവിടെ വ്യക്തമായി വിശദീകരിക്കുന്നത്. അതിന്റെ അടുത്ത വിശദീകരണത്തിലെ കൃത്യമായി മനസ്സിലാക്കുന്നത് കൂടി നോക്കൂ. വിശദീകരിച്ചു പറയുന്നു, നമുക്ക് ശരിക്കും മനസ്സിലാക്കാം. നീ പറയുക, ഉനപ്പി ഉക്കും, ഞാൻ നിങ്ങൾക്ക് വിവരമറിയിക്കട്ടെ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ബിഹൈരിൻ, ഉത്തമമായതിനെ, മിന്താദിക്കും, അതിനേക്കാൾ ഐഹിക ജീവിതത്തിലെ സമ്പത്തിനേക്കാൾ, സന്താനങ്ങളെക്കാൾ, മക്കളേക്കാൾ, ഭൗതിക വിഭവങ്ങളേക്കാൾ, സ്വർണത്തേക്കാൾ, കൃഷിയേക്കാൾ, അതിൽ പരിശീലനം തിരിച്ച വലിയ കുതിരകളേക്കാൾ ഒക്കെ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ ഒന്നിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ലില്ലദീനത്തക്കോ, സൂക്ഷ്മത പാലിച്ചവർക്ക്, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക്, ഇന്ദ റബ്ബിഹിം, തങ്ങളുടെ റബ്ബിന്റെ അടുക്കലുണ്ട്, ജന്നാത്തും തജിരീമിൻ തഖ്തിയൽ അൻഹാർ, ജന്നാത്തും സ്വർഗങ്ങളുണ്ട്, തജിരി, ഒഴുകിക്കൊണ്ടിരിക്കുന്നു, മിൻ തഖ്തിഹൽ അൻഹാർ, അവയുടെ അടിയിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു, ഖാലിദീന ഫീഹാ, ആ അരുവി, ആ സ്വർഗത്തിൽ അവർ ശാശ്വതരാണ്, അവർക്ക് പരിശുദ്ധമാക്കപ്പെട്ട ഇണകളുണ്ട്, സംപ്രീതിയും, മിനല്ലാ, അല്ലാഹുവിൽ നിന്ന്, അല്ലാഹുവിൽ നിന്നുള്ള റിദ്വാന് സംപ്രീതിയും ഉണ്ട്. വല്ലാഹു, അല്ലാഹു ബസീറും ബില്ലിബാദ്, തന്റെ അടിയാറും അടിയാറുകളെ കുറിച്ച്, അടിമകളെ കുറിച്ച് നന്നായി കണ്ടറിയുന്നവനാണ്. ഒന്നുകൂടി നോക്കിയ അർത്ഥം, കുൽ, നബിയെ പറയുക, നീ പറയുക, ഉനപ്പിക്കും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ, ബിഹൈരിം മിന്ദാദിക്കും, അതിനേക്കാൾ ഉത്തമമായ ഒന്നിനെ കുറിച്ച്. നേരത്തെ പറഞ്ഞില്ലേ, ദുനിയാവിൽ അലങ്കാരമാക്കി വെച്ച ആ മതാകളെ കുറിച്ച്, ആ ഭൗതിക വിഭവങ്ങളെ കുറിച്ച്, അതിനേക്കാൾ ഉത്തമമായ ഒന്നിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ലില്ലദീന തഖൗ, സൂക്ഷ്മത പാലിച്ചവർക്ക്, ഇന്ദ റബ്ബിഹിം, തങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ ഉണ്ട്, ജന്നാത്തും തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്ത് കൂടെ അരുവികൾ ഒഴുകുന്ന തോട്ടങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞ വാക്കുകളായതുകൊണ്ട് ഞാൻ ഓരോന്നും എടുത്തു പറയാത്തെ. എന്നാത്തിൽ തോട്ടങ്ങളുണ്ട്, തെജിരി, സ്വർഗമുണ്ട്, തെജിരി ഒഴുകിക്കൊണ്ടിരിക്കുന്നു, മിൻ തഹ്തിഹാവയുടെ അടിയിലൂടെ, അൽഅൻഹാർ, നഹ്റു ജമ്മൻഹാർ, അരുവികൾ, അരുവികൾ ഒഴുകുന്ന വലിയ ആരാമങ്ങൾ അവർക്കുണ്ട്. ഖാലിദീന ഫീഹാദിൽ അവർ ശാശ്വതരാണ്, വഅസ്വാജും മുത്തഹറ, പരിശുദ്ധകളായ ഇണകളും അവർക്കുണ്ട്, വറിദ്വാനും മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള സംപ്രീതിയുണ്ട്. വല്ലാഹു ബസീറും ബില്ലിബാദ്, അല്ലാഹു തന്റെ അടിയാറുകളെ കുറിച്ച് നന്നായി കണ്ടറിയുന്നവരാണ്. അപ്പൊ ഇവിടെ പറയണേ, ഒന്നവർക്ക് ഈ ദുനിയാവിലുള്ള എല്ലാ വസ്തുക്കളും ഇട്ടേച്ചു കൊണ്ടല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളാ വീടിനൊന്ന് നോക്കിയേ, നിങ്ങൾ നിങ്ങളാ വീടിനൊന്ന് നോക്കിയേ, ഒരു ദിവസം ഒന്നും അവിടുന്ന് എടുക്കാൻ പറ്റാതെ നിങ്ങളെ മയ്യത്തൽ കൊണ്ടുപോകാ വീട്ടിൽ. ആ മരിക്കണ ദിവസം എന്തൊരു നഷ്ടാന്നറിയോ, വീട് പോയി, ഭാര്യ പോയി, കുട്ടികൾ പോയി, എല്ലാരും പോയി, നമ്മൾ മരിക്കാൻ തന്നെ വല്ലാത്തൊരു സംഭവം അല്ലേ. നമ്മൾ മരിക്കണ അന്നേ നമ്മളെ എല്ലാ ബന്ധുക്കളും നമുക്ക് നഷ്ടാവുകയാണ്, നമ്മളെ സ്വത്ത് പോവുകയാണ്, നമ്മളെ വാച്ച് പോവുകയാണ്, നമ്മളെ ബെൽറ്റ് പോവുകയാണ്, നമ്മളെ ചെരുപ്പ് നഷ്ടപ്പെടുകയാണ്, ഒന്നും കൊടുക്കാൻ സമ്മതിക്കൂല്ലോ. അപ്പൊ കൊണ്ടുവന്ന മൂന്നാല് കഷ്ണം തുണിയിൽ പൊഞ്ഞിട്ട് ഒറ്റ കൊണ്ടുപോക്ക, കൊണ്ടുപോയിട്ടോ ഇടുങ്ങിയൊരു കബറിലാണ്ട് വെക്കുക. ഇതൊക്കെ നഷ്ടപ്പെട്ടു. നമ്മൾ പോകുന്ന, നമ്മൾ മരിക്കുന്ന സെക്കൻഡിൽ നമ്മളെ ബാങ്ക് ബാലൻസ് സീറോ ആണ്. കാരണം ബാങ്കിൽ അക്കൗണ്ട് എടുത്തപ്പോ തന്നെ നിങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്, ഈ മരിച്ച സെക്കൻഡിൽ ഈ പൈസ ആർക്കാ പോണ്ട്. നിങ്ങൾ മരിച്ച ദിവസം നിങ്ങളുടെ ഭൂമിയുടെ അധിപൻ വേറൊരാളായി മാറുകയാണ്, നിങ്ങളുടെ വീടിന്റെ ഉടമസ്ഥൻ വേറൊരാളായി മാറുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് ഖാലിദീന ഫീഹല്ല. അതേസമയം നിങ്ങൾക്ക് പരലോകത്ത് അള്ളാഹു താല ഒരുക്കി കൊടുക്കുന്ന ഈ പരീക്ഷണ ലോകത്ത് അള്ളാഹു താല ഇത്രയേറെ സുഖ സൗകര്യങ്ങൾ തന്നെങ്കിൽ, അള്ളാഹാൻ അംഗീകരിച്ച് ജീവിച്ച നല്ല മനുഷ്യന്മാർക്ക് അള്ളാഹു താല പരലോകത്ത് ഒരുക്കാൻ പോകുന്ന സ്വർഗം വർണ്ണിക്കാൻ പറ്റുമോ? തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ, തൽക്കാലം ഞങ്ങൾക്ക് മനസ്സിലാണ് ഭാഷയിലല്ലേ സ്വർഗം പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അയ്യ നമുക്ക് മനസ്സിലാണ് ഭാഷയിലല്ലേ സ്വർഗം പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അള്ളാഹു തആല താഴ്ഭാഗത്ത് കൂടെ അരുവി ഒഴുകുന്ന സ്വർഗത്തിൽ അവർ അതിൽ ശാശ്വതരാണ്. അതിൽ നിന്ന് ഒരിക്കലും പോകുന്നില്ല, പുറത്തു പോകുന്നില്ല. മത്തസ്തകി അംസോ, അവരാഗ്രഹിക്കുന്ന എന്തും അവിടെ കിട്ടുകയാണ്, എന്തും അവിടെ കിട്ടുകയാണ്, ഒന്നും വിട്ടുപോണില്ല. മാത്രല്ല വാജുബാജു മുത്തഹറ, നല്ല ഇണകൾ. അല്ല ഇണകൾ എന്ന് പറഞ്ഞാല് നമ്മുടെ ഇവിടുന്ന് ഒരാൾക്ക് സത്യവിശ്വാസിയായ ഭാര്യ അല്ലെ സത്യവിശ്വാസിയായ ഭർത്താവാണെങ്കിൽ അതേ ആളെ തന്നെ അവിടെ നമുക്ക് കിട്ടും. എല്ലാ ന്യൂനതകളും പോരായ്മകളും എല്ലാം പരിഹരിച്ച എല്ലാ നല്ല ഒരു മനുഷ്യനായിട്ട് നല്ലൊരു സ്ത്രീയായിട്ട് അള്ളാഹു തആല ഇണയാക്കി അവിടെ തരും. അതല്ല ഒരാളുടെ ഭാര്യ ചതുവൃത്തിയായ ഭാര്യയല്ല, അവൾ സത്യനിഷേധിയാണ്, അവൾ നരകത്തിലേക്കാണെങ്കിൽ അയാൾക്ക് മറ്റൊരു ഭാര്യയും, ഒരാളെ ഭർത്താവ് മോശമായ ആളാണെങ്കിൽ അള്ളാഹു തആല മറ്റൊരു ഭർത്താവിനും. എന്തായാലും ഇവിടുത്തെ എല്ലാ പോരായ്മകളും ദൂരീകരിക്കപ്പെട്ട ഒരു ഇണയായിട്ടായിരിക്കും തരിക. ഇന്നത്തെ അപ്പൊ യഥാർത്ഥത്തിൽ അതിനാണ് പ്രാമുഖ്യം കൊടുക്കുക. നമ്മൾ സ്വപ്നം കാണേണ്ടത് ദുനിയാവിലെ ഭൗതിക വസ്തുക്കളെ കുറിച്ചല്ല, പാരത്രിക ജീവിതത്തിൽ അള്ളാഹു തആല സത്യവിശ്വാസികൾക്ക് ഒരുക്കി തരുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചും. അതിനേക്കാൾ ഉപരി അള്ളാഹുവിന്റെ ഒരു റിസ്വാൻ, രാജാതിരാജനായ റബ്ബിന്റെ ഒരു സംപ്രീതി, അണ്ടകടാഹങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ ഒരു റിസ്വാൻ, അതാണ് നിങ്ങൾക്ക് പരലോകത്ത് കാത്തിരിക്കുന്നത്. അതാണ് ഇതിനേക്കാൾ ഹൈറായത്. അതുകൊണ്ടാ ഖുർആൻ പറഞ്ഞ വല്ല ആഖിറത്തു ഹൈറുൻ അബ്ക, പരലോകമാണ് ഉത്തമം, അതാണ് എന്നൊന്നും നിലനിൽക്കും. ഇതൊക്കെ പരീക്ഷണ വസ്തുവല്ലേ. അൽമാലുവൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, ഐ സമ്പത്തു സന്താനങ്ങളൊക്കെ ഐഹിക ജീവിതത്തിന്റെ അലങ്കാരങ്ങൾ മാത്രമാണ്. വൽ ബാഖിയാത്തു സാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വഖൈറുൻ അമല, നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അതാണ് പരലോകത്തെ ഏറ്റവും അവശേഷിക്കുന്നത്. അതുകൊണ്ട് വമാ ഹാദിഹിൽ ഹയാത്തു ദുനിയ ഇല്ലാ ലഹുവും വലഇബുൻ, ഇതൊക്കെ ഒരു കളി തമാശല്ലേ, അതെന്താണ് ഈ ദുനിയാവ്? നമ്മളിങ്ങനെ പോണേനടക്ക ഒരു മരത്താണ്, അത്രല്ലേ ഖതാവുൻ ഖലീൽ, ഒരു ചെറിയ വിഭവം മാത്രമാണ് ഈ ദുനിയാവ്, ഒരു ചെറിയ വിഭവം. പിന്നെ അതുകൊണ്ട് ലാ യഗുറന്നക്ക തഖല്ലുബുല്ലദീന കഫറൂ ഫിൽ ബിലാ, സത്യനിഷേധികൾ ഭൂമിയിൽ ഇങ്ങനെ സുഖിച്ച് മതിച്ച് ആനന്ദിക്കുന്നത് കണ്ടിട്ട് വഞ്ചിതരായി പോകണ്ട. മതാവുൻ ഖലീൽ, അവര് ചെറിയ വിഭവമാണ് ആസ്വദിക്കുന്നത്. സുമ്മ മഅവാഹു ജഹന്നം, പിന്നെ അവരുടെ സങ്കേതം നരകമാണ്. അത് നമ്മുടെ മനസ്സിലങ്ങനെ രൂഢമൂലമാകണം. ഐഹിക ജീവിതത്തിനോട് ഒട്ടും അതിനോടല്ല നമുക്ക് ആഭിമുഖ്യം ഉണ്ടാകേണ്ടത്, പാരത്രിക ജീവിതത്തോടായിരിക്കണം. ഐഹിക ജീവിതത്തിന് വിദഗ്ധി വേണമെന്നല്ല പറഞ്ഞത്, ഐഹിക ജീവിതത്തെ പരലോകത്ത് സ്വപ്നം കണ്ട ആൾക്ക് ദുനിയാവ് സുഖമായിട്ട് ആസ്വദിക്കാൻ പറ്റുള്ളൂ, ദുനിയാവ് സുഖമായി ആസ്വദിക്കാൻ പറ്റുള്ളൂ. തന്റെ ഇണയുടെ ഒരു പോരായ്മ ദുനിയാവിൽ കണ്ട ആള് ദുനിയാവിനെ മാത്രം കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ആളാണെങ്കിൽ എന്തോ അസ്വസ്ഥതയായിരിക്കും. അതേസമയം തന്റെ ഇണയുടെ ഒരു പോരായ്മ പരലോകത്ത് പരിഹരിക്കപ്പെട്ട ഒരു വിശുദ്ധ ഇണയായി കിട്ടുന്നുണ്ടാൽ എന്തായി? തന്റെ കാറ് ചെറുതാണ്, വലിയ കാറ് കണ്ടിട്ട് പറഞ്ഞു ഇങ്ങനെ മോഹിച്ച് 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 ഇങ്ങനെ കഴിഞ്ഞുകൂടി ഒരുതരം ഭൗതിക തൃഷ്ണക്ക് അടിമപ്പെട്ട് കഴിയുന്നതിനേക്കാൾ അപ്പുറം തന്റെ ചെറിയ വാഹനം കണ്ടിട്ട് അയാൾ കരുതണം ഇതിനേക്കാൾ വലിയൊരു വാഹനം എനിക്ക് പരലോകത്ത് കാത്തിരിക്കുന്നത്. തനിക്ക് ആകെ 2 സെന്റ് ഭൂമിയുള്ളൂ, വലിയ സെന്റ് ഉള്ള ആളുടെ ഭൂമി നോക്കി അസൂയപ്പെടുന്നതിന് പകരം എനിക്ക് വിശാലമായ തോട്ടങ്ങളാണ് അള്ളാഹു തആല സ്വർഗത്തിലെ ഒരുക്കി തരാൻ പോകുന്നത് എന്ന് സ്വപ്നം കാണണം. അവർക്കാണ് ദുനിയാവും ജീവിക്കാൻ കഴിയാ പരലോകം കിട്ടുക. അതുകൊണ്ട് ഒരിക്കലും ഐഹിക ജീവിതത്തിന് അടിമപ്പെടാത്തൊരു മനസ്സ് വാർത്തെടുക്കാൻ ഖുർആൻ പഠിക്കുന്ന നമ്മൾക്കുണ്ടാവും. ദുനിയാവിന് അടിമപ്പെട്ടവർക്ക് പിന്നെ തീരുണ്ടാവില്ല. നമ്മൾ സഹാബത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ദുനിയാവിന് അടിമകളാണ്, അപ്പൊ സഹാബത്തോ ദുനിയാവിനെ വിറ്റ് പരലോകം പിടിച്ചോരാ. അതുകൊണ്ട് പരലോകത്തിന് പകരം ദുനിയാവിന്റെ അടിമകളായ ആളുകൾക്കെതിരെ നമ്മളെ സമരം പ്രഖ്യാപനം. ഈ വസ്തു നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് അല്ല വളരെ കൃത്യമായി വിശദീകരിച്ച് തന്നെ പറയാണ്, നിങ്ങളോട് നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ, ഉനപ്പിക്കും ഇതിനേക്കാൾ ഉത്തമമായത് അറിയിച്ചു തരട്ടെ. സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ആരാമങ്ങൾ ഉണ്ടായ താഴ്ഭാഗത്ത് കൂടെ അരുവികൾ ഒഴുകുന്ന ആരാമങ്ങളുണ്ട്. അതിനേക്കാൾ ഉപരിയായി പരിശുദ്ധകരായ ഇണകൾ, ഇണകൾ തന്നെ ആണും പെണ്ണൊക്കെ അള്ളാഹുവിനുള്ള സംപ്രീതി. അള്ളാഹു അങ്ങനെ ഇങ്ങനെ വെറുതെ കൊടുക്കണമെന്നല്ല, ഓരോ അടിയാറുകളെ കുറിച്ചും സസൂക്ഷ്മം അള്ളാഹു താല നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹു എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി, ഒരാൾ ചെയ്യുന്ന അമലും നഷ്ടപ്പെടുന്നില്ല, ഓരോരുത്തർ എവിടേക്കാണ് എങ്ങനെ അങ്ങനെ ഇങ്ങനെ എന്തോ വാരിക്കോരി കൊടുക്കുമെന്നല്ല, വളരെ സസൂക്ഷ്മം തന്റെ ദാസന്മാരെ കുറിച്ച് അള്ളാഹു കണ്ടറിയുന്നുണ്ട്, അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് തിരിച്ചറിയുന്നുണ്ട്. എന്ന് നമ്മൾ മനസ്സിലാക്കണം. പരിശാദ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി ഭാഗം കൂടി വരുമ്പോൾ കൂടുതൽ മനസ്സിലാവും. ഇതിന് തന്നെ വിശദീകരണം തുടർച്ചയായിട്ട് ഉണ്ട് ഇൻഷാല്ലാ. ഞാൻ അടുത്ത ഇതിൽ നിങ്ങളെ ഗ്രൂപ്പില് സയ്യിദുൽ ഇസ്തിഗ്ഫാർ, സയ്യിദുൽ ഇസ്തിഗ്ഫാറിന്റെ ഒരു ഇതിടാം. പല ആളുകൾക്കും അറിയാം, ചിലർക്ക് അറിയില്ല. ഇൻഷാല്ലാ ഹദീസിന് പകരം ആ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ആയിരിക്കും നാളത്തെ ക്ലാസ്സിൽ ഞാൻ അവസാന ഭാഗത്ത് എടുക്കുക ഇൻഷാല്ലാ. ഒരു കാര്യം കൂടി ഞാൻ ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി ഉസ്താദുമാരായിട്ട് നേരിട്ട് ചോദിക്കുകയോ മറ്റൊക്കെയാണ് ഏറ്റവും നല്ലത്. ഈ ഫിഖ്ഹി മസലകളിൽ പെട്ടെന്ന് അധികം ഈ ക്ലാസ്സുകളിൽ അധികം വരാതിരിക്കലാണ് നല്ലത്. കാരണം ഫിഖ്ഹി മസലകൾക്ക് ഒരുപാട് അഭിപ്രായ ഭേദങ്ങളുണ്ട്. നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു അഭിപ്രായം വരുന്നതോടുകൂടി അത് മറ്റുള്ളവരിൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കും. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടി അത്തരം ഫിഖ്ഹി മസലകൾ എന്ത് ചെയ്യണം, ഒറ്റയ്ക്ക് ചോദിച്ചു മനസ്സിലാക്കുക. ചില മസലകളുടെ ഉത്തരം ഞാൻ നമ്മളിവിടെ തന്നെ പറയാം. ഏറ്റവും നല്ലത് എടുത്ത ക്ലാസ്സിൽ മനസ്സിലാകാത്ത വിഷയവുമായിട്ടുള്ള ചർച്ചയാണ് വേണ്ടത്. അപ്പൊ എന്തായിരുന്നു നമ്മുടെ ക്ലാസ് ഭംഗിയാവും. നമുക്ക് ഇന്നും നാളല്ലല്ലോ, 1600 ക്ലാസ് ഉണ്ട് നമുക്ക്. ഏതാണ്ട് ഇനിയും 500 ജില്ലാനും ക്ലാസ് നടന്നാലാണ് നമ്മളെ ആ തീരുക. അപ്പൊ അതുകൊണ്ട് അവിടെയൊക്കെ നമുക്ക് വെച്ചിട്ട് ഓരോ സന്ദർഭത്തിൽ ഉണ്ടാക്കാൻ കഴിയും. മറ്റ് നിങ്ങളെ പേഴ്സണൽ ആയിട്ടുള്ള ഫിക്കി കാര്യങ്ങളൊക്കെ ഉസ്താദ്മാർക്ക് നേരിട്ട് വാട്സപ്പിലൂടെ ചോദിച്ചാൽ ഞാനൊക്കെ എല്ലാ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്, എല്ലാത്തിനുള്ള മറുപടികൾ നൽകാം. ഏതായാലും അവസാനിപ്പിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട് റമദാന്റെ ഈ സുദിനത്തിൽ നമുക്ക് എല്ലാ ദിവസവും ഇങ്ങനെ ഖുർആൻ പഠിക്കാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനൊക്കെ കഴിയുന്നുണ്ട്. കൂടുതൽ സഹോദരന്മാരെ സഹോദരികളെ ഖുർആൻ ക്ലാസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. ഖുർആന്റെ ഒരു പ്രബോധനം കൂടി നിങ്ങൾ ഏറ്റെടുക്കണം എന്നും കൂടി ആവശ്യപ്പെടുകയാണ്. മറ്റൊരു കാര്യമുള്ളത്, പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ട ഒരവസ്ഥയിലെത്തിയിരിക്കുകയാണ്. കോവിഡ് വളരെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എല്ലാവരോടും എന്നോട് ഓർമ്മപ്പെടുത്തുന്നത്, ഈ ചില ആളുകൾ ഇതിനൊക്കെ അശ്രദ്ധ കാണിക്കുന്ന നിലപാട് ശരിയാണ്, അതിനെയും ഗൗരവത്തോടു കൂടി എടുക്കണം. പകർച്ചവ്യാധി ഉള്ള ഒരു പ്രദേശത്തേക്ക് ചെല്ലരുത്, അവിടെയുള്ള ഒരാൾ പുറത്തേക്ക് പോകരുത് എന്നൊക്കെ റസൂല് 1400 വർഷം മുമ്പേ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ എല്ലാ മര്യാദകളും നമ്മൾ പാലിക്കും. ഒരു മര്യാദയും പാലിക്കാതെ അവസാനം രോഗങ്ങൾക്ക് അടിമപ്പെടുന്ന അവസ്ഥ ഉണ്ടാവരുത്. പടച്ചോനെ ഒരുപാട് ആളുകൾ കോവിഡ് ബാധിച്ചിട്ട് ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പല സുഹൃത്തുക്കളും കോവിഡ് ബാധിതരാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധ എല്ലാവരും വെച്ചു പുലർത്തണം എന്ന് ഗൗരവപൂർവ്വം നിങ്ങളെ തന്നെയും ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹബി അജ്മാഇൻ. അല്ലാഹുവേ, ഞങ്ങൾ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും അല്ലാ ഞങ്ങളെ തിരി പുറത്ത് മാപ്പാക്കി തീർക്കുമാറാകണേ. അല്ലാഹുവേ, നരകശിക്ഷയിൽ നിന്ന്, കബറിലെ ശിക്ഷയിൽ നിന്ന്, മഹ്ശറിന്റെ തീക്ഷ്ണതയിൽ നിന്ന് അല്ലാ കാത്തുരക്ഷിക്കുമാറാകണേ. അല്ലാഹുവേ, ഞങ്ങളെ കുടുംബത്തെ നീ അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുവേ, കോവിഡ് മഹാമാരി ലോകത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ കടുത്ത രോഗത്തിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കുമാറാകണേ. ഞങ്ങളെ പല സഹോദരങ്ങളും കോവിഡ് രോഗത്തിന് അടിമപ്പെട്ടിരിക്കും, അല്ലെങ്കിൽ ആ രോഗബാധിതരാണ്. പടച്ചോനെ അവരുടെ രോഗം നീ ശഫയാക്കി കൊടുക്കുമാറാകണേ. പല രോഗികളും നേരിട്ട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൊടുങ്ങല്ലൂരുള്ള എഞ്ചിനീയർ ഇസ്മായിൽ സാഹിബ്, പോലീസ് ഓഫീസറായ അബ്ദുൽ ഖാദർ സാഹിബിന്റെ കുടുംബം, അതേപോലെ പലരും രോഗബാധിതരാണ്. അല്ലാഹുവേ, പടച്ചോനെ അവരുടെ രോഗങ്ങളൊക്കെ നീ ശഫയാക്കി കൊടുക്കുമാറാകണേ. അവരുടെ ഖുർആൻ പഠനത്തിന്റെയും ദീനി സേവനത്തിന്റെയും ഭാഗമായി നീ ഇതൊക്കെ പുറത്തു കൊടുക്ക ശഫയാക്കി കൊടുക്കുമാറാകണേ. ഞങ്ങളെല്ലാവരെയും നീ കാത്തുരക്ഷിക്കുമാറാകണേ. ഈ നാടിനെ നീ കാത്തുരക്ഷിക്കുമാറാകണേ. അള്ളാഹുവെ, പരിശുദ്ധ റമദാനിന്റെ അനുഗ്രഹം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കുമാറാകണേ. റയ്യാൻ എന്ന് പറയുന്ന സ്വർഗീയ കവാടത്തിലൂടെ അല്ലാ ഞങ്ങളെ നീ പ്രവേശിപ്പിക്കുമാറാകണേ. പഠിച്ചവനെ, പാപമോചനത്തിന്റെ ദിനങ്ങളാണ്. ചെയ്തുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും അല്ലാ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തീർക്കുമാറാകണേ. ഞങ്ങളുടെ മാതാപിതാക്കളെ നീ അനുഗ്രഹിക്കുമാറാകണേ. ഞങ്ങളിൽ നിന്ന് വിട്ടുപോയവർക്ക് നീ മഹഫിറത്തും റഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകണേ. ഞങ്ങളുടെ മക്കളെ, ഇണകളെ നീ അനുഗ്രഹിക്കുമാറാകണേ. പടച്ചവനെ, ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകണേ. കഠിന കഠോരമായ നരകശിക്ഷയിൽ നിന്ന് കാത്തണേ റബ്ബേ. ഖബറിലെ ശിക്ഷയിൽ നിന്ന്, മഹ്ശറിന്റെ തീക്ഷ്ണതയിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകണേ. ഐഹിക ജീവിതത്തെക്കാൾ പാരിത്രിക ജീവിതത്തിന് പ്രാമുഖ്യം കൊടുക്കുന്ന മനസ്സ് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കുമാറാകണേ. നിന്റെ പക്കലുള്ള സ്വർഗത്തെ സ്വപ്നം കാണുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തുമാറാകണേ. ഐഹിക ജീവിതത്തിന്റെ അടിമയാകാതിരിക്കാൻ ഞങ്ങൾക്ക് നീ കരുത്തു ക്ഷേമക്ഷിയും നൽകി അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആൻ ലഖുലൂബിന ളിയാഅ വലി അബ്സാരിന ജലാഅ വലിയ അസ്ഖാമിന ദബാഅ വലി ദുനൂബിന മുമഖ്ഖിസ വാനിൻ നാരി മുഖല്ലിസ. അല്ലാഹുമ്മ നജ്നാ മിൻ അദാബിൽ ഖബ്ര വ മിൻ അദാബിൻ നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ദഖൽനാ ഫീ ജന്നതിക നഖീം. റബ്ബനാ വലംനാ അൻഫുസനാ വ ഇല്ലം തഗ്ഫിർ ലനാ വ തർഹംനാ ലനകൂലന്ന മിൻ ഖാസിരീൻ. റബ്ബനാ ലാ തുസീ ഖുലൂബനാ ബാദ ഇദ് ഹദൈതനാ വ ഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അന്തൽ വഖാബ്. അല്ലാഹുമ്മ ഷ്ഫി അംറാദനാ വ യസ്സിർ ഉമൂറനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഷ്ഫി അംറാദനാ ويسر امورنا يا رب العالمين. اللهم اشف امراضنا ويسر امورنا يا رب العالمين. اللهم انا نسالك علما نافعا ورزقا طيبا وعملا متقبلا. اللهم انا نسالك الهدى والتقى والعفاف والانا. اللهم زين قلوبنا بالايمان. اللهم ثبت اقدامنا بالاسلام. اللهم اقسم لنا من خشيتك ما تقول به ما تهول به بيننا وبين معاصيك، ومن طاعتك ما تبلغنا به جنتك، ومن اليقين ما تهفن علينا مصائب الدنيا. اللهم متعنا باسماعنا وابصارنا وقوتنا ما حييتنا، واجعله الوارث منا، واجعل ثأرنا على من ظلمنا، وانصرنا على من عادانا، ولا تجعل مصيبتنا في ديننا، ولا تجعل الدنيا اكبر همنا ولا مبلغ علمنا، ولا تسلط علينا من لا يرحمنا. ربنا تقبل منا انك انت السميع العليم، وتب علينا انك انت التواب الرحيم. صلى الله على سيدنا محمد وعلى ال سيدنا محمد. سبحان ربي الذي ما يصفون، وسلام على المرسلين، والحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته.